ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് ഷാജി. ഇന്ന് ഫെബ്രുവരി മാസം 19-ാം തീയതി. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് നാം വായിക്കുന്നത് പ്രാരംഭമായി സംഖ്യാപുസ്തകത്തിൽ അതിൻ്റെ 1-ഉം 2-ഉം അധ്യായങ്ങളാണ്. സംഖ്യാപുസ്തകം എന്ന് വായിച്ചു തുടങ്ങുന്ന ദിവസമായതുകൊണ്ട് ഈ പുസ്തകത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ആദ്യമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന സത്യവേദ പുസ്തകത്തിലെ 4-ാം പുസ്തകമായി കാണുന്ന പുസ്തകമാണ് സംഖ്യാപുസ്തകം. ഇതിൽ 36 അധ്യായങ്ങളുണ്ട്. ഇതിൻ്റെ എഴുത്തുകാരൻ മോശയാണ്. ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ, സീനായി പ്രദേശത്തിലെ വിസ്തൃതമായ മണലാരണ്യത്തിൽ അവരായിരിക്കുന്ന സമയങ്ങളും, കനാൻ ദേശത്തിന് തൊട്ട് തിക്കും കിഴക്കുമുള്ള സ്ഥലങ്ങളിൽ ഒരായിരിക്കുമ്പോൾ ഉണ്ടായ സംഭവങ്ങളും ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അവിശ്വാസവും അനുസരണക്കേടു നിമിത്തം ഇസ്രായേൽ ജനം ഏകദേശം 40 സംവത്സരക്കാലം മരുഭൂമിയിൽ അലഞ്ഞു തിരിയുവാൻ ഇടയായതിൻ്റെ ചരിത്രമാണ് സംഖ്യാപുസ്തകം വിവരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ യുദ്ധത്തിന് പുറപ്പെടുവാൻ പ്രാപ്തിയുള്ളവർ എത്ര പേരുണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്തണമെന്നത് ദൈവം കൊടുത്ത ഒരു ആവശ്യമായി അവരാ പേർവഴി ചാർത്തുന്ന സംഭവം പറഞ്ഞാണ് തുടങ്ങുന്നത്. അവർ യാത്ര പുറപ്പെടുന്ന സമയത്ത് ഏകദേശം 38 വർഷങ്ങൾക്ക് ശേഷം രണ്ടാമതും ഒരു ജനസംഖ്യാ നിർണയം ഉണ്ടായി. അവർ തങ്ങളുടെ മരുഭൂപ്രയാണത്തിന്റെ അന്ത്യഘട്ടത്തിൽ മോവാബ് സമഭൂമിയിൽ എത്തിയിരിക്കുകയാണ്. മോശയുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളവരിൽ വെറും 2 പേരൊഴികെ ബാക്കി എല്ലാവരും 2-ാം തലമുറക്കാരാണ്. ഇവിടെ വെച്ച് മറ്റൊരു സംഖ്യാ നിർണയത്തിന് ദൈവം കൽപ്പന കൊടുത്തു. ഈ 2 സംഖ്യാനിർണയങ്ങൾ പുസ്തകത്തിന്റെ പേര് അന്വർത്ഥമാക്കുന്നു. സംഖ്യാ നിർണയങ്ങളിൽ നിന്നും പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട്. 1-ാം സംഖ്യാനിർണയത്തിൽപ്പെട്ട യുദ്ധപ്രാപ്തന്മാർ 600,000-ലധികമായിരുന്നു. അവരെല്ലാം തന്നെ മരുഭൂമിയിൽ മരിച്ചു. അവരെല്ലാം പട്ടുപോയി. എന്നാൽ ഇതാ കനാൻ പിടിച്ചടക്കുവാൻ സമയമായപ്പോൾ മറ്റൊരു 600,000-ലധികം യുദ്ധപ്രാപ്തന്മാർ വീണ്ടും രംഗപ്രവേശം ചെയ്യുന്നു. ദൈവോദ്ദേശം എല്ലാ കാലത്തും യഥാസമയം യഥാവിധി നടന്നിരിക്കും. ആർക്കും അത് തടയുവാൻ കഴിയുകയില്ല. ഈ പുസ്തകം നമുക്ക് നൽകുന്ന പാഠം, സ്വർഗീയ കനാൻ നാട്ടിലേക്ക്, ആ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ച് യാത്ര പുറപ്പെട്ടിരിക്കുന്നവരായ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാമാവുന്ന, യാത്രയുടെ മധ്യത്തിൽ ഉണ്ടാകാമാകുന്ന തടസ്സങ്ങൾ, നാം കാര്യങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നുള്ളതിനെ കുറിച്ചുള്ള പാഠങ്ങൾ, ഇതൊക്കെ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കുവാനും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും ഇതുപോലെ ഇടയായിത്തീരണം. അങ്ങനെയെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പുസ്തകം നാം വായിക്കുമ്പോൾ ശ്രദ്ധയോടെ അത് ഗ്രഹിക്കുവാനും ക്രമീകരിക്കേണ്ട ഭാഗങ്ങളെ ക്രമീകരിക്കുവാനും ഈ വായന മൂലം ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചനം ക്രമീകൃതമായി പഠിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. സംഖ്യാപുസ്തകം 1-ഉം 2-ഉം അധ്യായങ്ങൾ. അവർ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിൻ്റെ 2-ാം സംവത്സരം 2-ാം മാസം 1-ാം തീയതി യഹോവ സീനായ് മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ ഇസ്രായേൽ മക്കളിൽ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും സകല പുരുഷന്മാരെയും ആളാം പ്രതി പേർവഴി ചാർത്തി സംഘത്തിൻ്റെ ആകത്തുക എടുക്കണം. നീയും അഹരോനും ഇസ്രായേലിൽ 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പുറപ്പെടുവാൻ പ്രാപ്തിയുള്ള എല്ലാവരെയും ഗണം ഗണമായി എണ്ണേണം. ഓരോ ഗോത്രത്തിൽ നിന്ന് തൻ്റെ കുടുംബത്തിൽ തലവനായ ഒരുത്തൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണം. നിങ്ങളോടുകൂടെ നിൽക്കേണ്ടുന്ന പുരുഷന്മാരുടെ പേരാവിത്: രൂബേൻ ഗോത്രത്തിൽ ഷെദേയൂരിൻ്റെ മകൻ എലീസൂർ, ശിമയോൻ ഗോത്രത്തിൽ സൂര്യശിദ്ദായുടെ മകൻ ഷിലൂമിയേൽ, ഹുദ ഗോത്രത്തിൽ അമ്മിനദാബിൻ്റെ മകൻ നഹശോൻ, സഹാർ ഗോത്രത്തിൽ സുവാറിൻ്റെ മകൻ നെഥനയേൽ, സെബുലൂൻ ഗോത്രത്തിൽ ഹോലോൻ്റെ മകൻ എലിയാബ്, യോസഫിൻ്റെ മക്കളിൽ എഫ്രൈം ഗോത്രത്തിൽ അമീഹൂദിൻ്റെ മകൻ എലിഷമ, മനുഷ്യഗോത്രത്തിൽ പെദാസൂരിൻ്റെ മകൻ ഗമലിയേൽ, ബിന്യാമിൻ ഗോത്രത്തിൽ ഗിദെയോനിയുടെ മകൻ അബീദാൻ, ദാൻ ഗോത്രത്തിൽ അമിഷദ്ദായുടെ മകൻ അഹിയസർ, ആശിയൻ ഗോത്രത്തിൽ ഒക്രാൻ്റെ മകൻ പഗിയേൽ, ഗാദ് ഗോത്രത്തിൽ രയ്യുവേലിൻ്റെ മകൻ എലിയാസഫ്, അസ്താലി ഗോത്രത്തിൽ ഏനാൻ്റെ മകൻ അഹീര. ഇവർ സംഘത്തിൽ നിന്ന് വിളിക്കപ്പെട്ടവരും തങ്ങളുടെ പിതൃഗോത്രങ്ങളിൽ പ്രഭുക്കന്മാരും ഇസ്രായേലിൽ സഹസ്രാധിപന്മാരും ആയിരുന്നു. കുറിക്കപ്പെട്ട ഈ പുരുഷന്മാരെ മോശയും അഹരോനും കൂട്ടിക്കൊണ്ടുപോയി. 2-ാം മാസം 1-ാം തീയതി അവർ സർവ്വസഭയെയും വിളിച്ചു കൂട്ടി. അവർ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും ആളാം പ്രതി 20 വയസ്സ് മുതൽ മേലോട്ട് പേരുപേരായി താങ്കളുടെ വംശവിവരം അറിയിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ ചിനായ് മരുഭൂമിയിൽ വെച്ച് അവരുടെ എണ്ണം എടുത്തു. ഇസ്രായേലിൻ്റെ മൂത്തമകനായ രൂബേന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും ആളാം പ്രതി 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി രൂബേൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 46,500 പേർ. ഷിമയോന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും ആളാം പ്രതി 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി ഷിമയോൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 59,300 പേർ. ഗാദിന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി ഗാദ് ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 45,650 പേർ. യഹൂദയുടെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി യഹൂദ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 74,600 പേർ. സഖാരന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി സഖാർ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 54,400 പേർ. സുബൂലിന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി സെബൂലൂൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 57,400 പേർ. യോസഫിന്റെ മക്കളിൽ എഫ്രൈമിന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി എഫ്രൈം ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 40,500 പേർ. മനശ്ശെയുടെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി മനശ്ശെ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 32,200 പേർ. ബെന്യാമീന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി ബെന്യാമീൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 35,400 പേർ. ദാന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി ദാൻ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 62,700 പേർ. ആശേരിന്റെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി ആശേർ ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 41,500 പേർ. നഫ്താലിയുടെ മക്കളുടെ സന്തതികളിൽ കുലം കുലമായും കുടുംബം കുടുംബമായും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരും പേരുപേരായി നഫ്താലി ഗോത്രത്തിൽ എണ്ണപ്പെട്ടവർ 53,400 പേർ. മോശയും അഹരോനും ഗോത്രത്തിന് ഒരുവൻ വീതം ഇസ്രായേൽ പ്രഭുക്കന്മാരായ 12 പുരുഷന്മാരും കൂടി എണ്ണമെടുത്തവർ ഇവർ തന്നെ. ഇസ്രായേൽ മക്കളിൽ ഗോത്രം ഗോത്രമായി 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള സകല പുരുഷന്മാരുമായി എണ്ണപ്പെട്ടവർ ആകെ 603,550 പേർ ആയിരുന്നു. ഇവരുടെ കൂട്ടത്തിൽ ലേവ്യരെ പിതൃഗോത്രമായി എണ്ണിയില്ല. ലേവിഗോത്രത്തെ മാത്രം എണ്ണരുത്, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവരുടെ സംഖ്യ എടുക്കുകയും അരുത് എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. ലേവ്യരെ സാക്ഷി നിവാസത്തിനും അതിൻ്റെ ഉപകരണങ്ങൾക്കും വസ്തുക്കൾക്കും ഒക്കെ വിചാരകന്മാരായി നിയമിക്കണം. അവർ തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും വഹിക്കണം. അവർ അതിനെ ശുശ്രൂഷ ചെയ്യുകയും തിരുനിവാസത്തിൻ്റെ ചുറ്റും പാളയമടിച്ച് പാർക്കുകയും വേണം. തിരുനിവാസം പുറപ്പെടുമ്പോൾ ലേവ്യർ അത് അഴിച്ചെടുക്കണം. തിരുനിവാസം അടിക്കുമ്പോൾ ലേവ്യർ അത് നിവർത്തണം. ഒരന്യനടുത്തു വന്നാൽ മരണശിക്ഷ അനുഭവിക്കണം. ഇസ്രായേൽ മക്കൾ ഗണം ഗണമായി ഓരോരുത്തൻ താൻ തൻ്റെ പാളയത്തിലും ഓരോരുത്തൻ താൻ തൻ്റെ കൊടിക്കരികയും ഇങ്ങനെ കൂടാരം അടിക്കണം. എന്നാൽ ഇസ്രായേൽ മക്കളുടെ സംഘത്തിന്മേൽ ക്രോധം ഉണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷിനിവാസത്തിന് ചുറ്റും പാളയമിറങ്ങണം. ലേവ്യർ സാക്ഷിനിവാസത്തിൻ്റെ കാര്യം നോക്കണം എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയെല്ലാം ഇസ്രായേൽ മക്കൾ ചെയ്തു. അതുപോലെ തന്നെ അവർ ചെയ്തു.
യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളിൽ ഓരോരുത്തൻ താൻ തൻ്റെ ഗോത്രത്തിൻ്റെ അടയാളത്തോടു കൂടിയ കൊടിക്കരികെ പാളയമിറങ്ങണം. സമാഗമന കൂടാരത്തിനെതിരായി ചുറ്റും അവർ പാളയമിറങ്ങണം. യഹൂദ പാളയത്തിൻ്റെ കൊടിക്കീഴുള്ളവർ ഗണം ഗണമായി കിഴക്ക് സൂര്യോദയത്തിന് നേരെ പാളയമിറങ്ങണം. യഹൂദയുടെ മക്കൾക്ക് അമ്മിനദാബിൻ്റെ മകൻ നഹശോൻ പ്രഭുവായിരിക്കണം. അവൻ്റെ ഗണമാകെ 74,600 പേർ. അവൻ്റെ അരികെ ഇസഹാർ ഗോത്രം പാളയമിറങ്ങണം. സഖാറിൻ്റെ മക്കൾക്ക് സുവാറിൻ്റെ മകൻ നെഥനയിൽ പ്രഭുവായിരിക്കണം. അവൻ്റെ ഗണമാകെ 54,400 പേർ. പിന്നെ സെബുലൂൻ ഗോത്രം. സെബുലൂൻ്റെ മക്കൾക്ക് ഹോലോന്റെ മകൻ എലിയാബ് പ്രഭുവായിരിക്കണം. അവൻ്റെ ഗണമാകെ 57,400 പേർ. യഹൂദ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 186,400 പേർ. ഇവർ ആദ്യം പുറപ്പെടേണം. രൂബേൻ പാളയത്തിൻ്റെ കൊടുക്കീഴുള്ളവർ ഗണം ഗണമായി തെക്കുഭാഗത്ത് പാളയമിറങ്ങണം. രൂബേന്റെ മക്കൾക്ക് ഷെദേയൂരിൻ്റെ മകൻ എലീസൂർ പ്രഭുവായിരിക്കണം. അവൻ്റെ ഗണമാകെ 46,500 പേർ. അവൻ്റെ അരികെ ഷിമയോൻ ഗോത്രം പാളയമിറങ്ങണം. ഷിമയോന്റെ മക്കൾക്ക് സുരിശദായുടെ മകൻ ഷിലുമിയേൽ പ്രഭുവായിരിക്കണം. അവൻ്റെ ഗണമാകെ 59,300 പേർ. പിന്നെ ഗാദ് ഗോത്രം. ഗാദിൻ്റെ മക്കൾക്ക് രയൂവേലിൻ്റെ മകൻ എലിയാസാഫ് പ്രഭുവായിരിക്കണം. അവൻ്റെ ഗണം ആകെ 45,650 പേർ. രൂബേൻ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 151,450 പേർ. അവർ രണ്ടാമതായി പുറപ്പെടണം. പിന്നെ സമാഗമന കൂടാരം പാളയത്തിന് നടുവിൽ ലേവ്യരുടെ പാളയവുമായി യാത്ര ചെയ്യണം. അവർ പാളയമിറങ്ങുന്നത് പോലെ തന്നെ താന്താങ്ങളുടെ കൊടിക്കരികെ യഥാക്രമം പുറപ്പെടേണം. എഫ്രൈം പാളയത്തിൻ്റെ കൊടിക്കീഴുള്ളവർ ഗണം ഗണമായി പടിഞ്ഞാറേ ഭാഗത്ത് പാളയമിറങ്ങണം. എഫ്രൈമിന്റെ മക്കൾക്ക് അമ്മിഹൂദിന്റെ മകൻ എലീശമ പ്രഭുവായിരിക്കണം. അവന്റെ ഗണമാകെ 40,500 പേർ. അവന്റെ അരികെ മനുഷ്യഗോത്രം പാളയമിറങ്ങണം. മനുഷ്യയുടെ മക്കൾക്ക് പെദാസൂരിന്റെ മകൻ ഗമലിയേൽ പ്രഭുവായിരിക്കണം. അവന്റെ ഗണമാകെ 32,600 പേർ. പിന്നെ ബെന്യാമിൻ ഗോത്രം പാളയമിറങ്ങണം. ബെന്യാമിന്റെ മക്കൾക്ക് ഗിദിയോനിയുടെ മകൻ അബീദാൻ പ്രഭുവായിരിക്കണം. അവന്റെ ഗണമാകെ 35,400 പേർ. എഫ്രൈം പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവരാകെ 108,100 പേർ. അവർ മൂന്നാമതായി പുറപ്പെടണം. ദാൻ പാളയത്തിന്റെ കുടിക്കീഴുള്ളവർ ഗണംഗണമായി വടക്കേ ഭാഗത്ത് പാളയമിറങ്ങണം. ദാന്റെ മക്കൾക്ക് അമീഷദായിയുടെ മകൻ അഹിയേസർ പ്രഭുവായിരിക്കണം. അവന്റെ ഗണമാകെ 67,700 പേർ. അവന്റെ അരികെ ആശേർ ഗോത്രം പാളയമിറങ്ങണം. ആശേറിന്റെ മക്കൾക്ക് ഒക്രാന്റെ മകൻ അഗിയേൽ പ്രഭുവായിരിക്കണം. അവന്റെ ഗണമാകെ 41,500 പേർ. പിന്നെ നഫ്താലി ഗോത്രം പാളയമിറങ്ങണം. നഫ്താലിയുടെ മക്കൾക്ക് ഏനാന്റെ മകൻ അഹീര പ്രഭു ആയിരിക്കണം. അവന്റെ ഗണമാകെ 53,400 പേർ. ദാൻ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 157,600 പേർ. അവർ തങ്ങളുടെ കുടികളോടുകൂടെ ഒടുവിൽ പുറപ്പെടണം. ഇസ്രായേൽ മക്കളിൽ ഗോത്രം ഗോത്രമായി എണ്ണപ്പെട്ടവർ ഇവർ തന്നെ. പാളയങ്ങളിൽ ഗണഗണമായി എണ്ണപ്പെട്ട അവർ ആകെ 603,550 പേർ ആയിരുന്നു. എന്നാൽ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ ലേവ്യരെ എണ്ണിയില്ല. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഇസ്രായേൽ മക്കൾ ചെയ്തു. അങ്ങനെ തന്നെ അവർ താന്താങ്ങളുടെ കുടിക്കരികെ പാളയമിറങ്ങി. അങ്ങനെ തന്നെ അവർ കുടുംബം കുടുംബമായും കുലം കുലമായും പുറപ്പെട്ടു.
പുതിയ നിയമത്തിൽ നിന്നും മർക്കോസിന്റെ സുവിശേഷം 3:1-21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു. അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ അവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ, നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു. പിന്നെ അവരോട്, ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതമെന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. അവരുടെ ഹൃദയകാടിൻ്റെ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി. ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി, അവൻ്റെ കൈ സൗഖ്യമായി. ഉടനെ പരീശന്മാർ പുറപ്പെട്ടു. അവനെ നശിപ്പിക്കേണ്ടതിന് ഹെരോദ്യരുമായി ആലോചന കഴിച്ചു. യേശു ശിഷ്യന്മാരുമായി കടൽക്കരയ്ക്ക് വാങ്ങിപ്പോയി. ഗലീലയിൽ നിന്ന് വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു. യഹൂദ്യയിൽ നിന്നും യെരുശലേമിൽ നിന്നും ഏദോമിൽ നിന്നും യോർദാൻ അക്കരെ നിന്നും സോരിൻ്റെയും സീദോൻ്റെയും ചുറ്റുപാട്ടിൽ നിന്നും വലിയൊരു കൂട്ടം അവൻ ചെയ്തതൊക്കെയും കേട്ടിട്ട് അവൻ്റെ അടുക്കൽ വന്നു. പുരുഷാരം തന്നെ ഞെരുക്കാതിരിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഒരു ചെറുപടക് തനിക്ക് ഒരുക്കി നിർത്തുവാൻ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു. അവൻ അനേകരെ സൗഖ്യമാക്കുകയാൽ ബാധകൾ ഉള്ളവരൊക്കെയും അവനെ തൊടേണ്ടതിന് തിക്കിത്തിരക്കി വന്നു. അശുദ്ധാത്മാക്കളും അവനെ കാണുമ്പോഴൊക്കെയും അവൻ്റെ മുമ്പിൽ വീണു, നീ ദൈവപുത്രനെന്ന് നിലവിളിച്ച് പറയും. തന്നെ പ്രസിദ്ധമാക്കാതിരിക്കേണ്ടതിന് അവൻ അവരെ വളരെ ശാസിച്ചു പോന്നു. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. ശിമോന് പത്രോസ് എന്ന് പേരിട്ടു. സെബദിയുടെ മകനായ യാക്കോബ്, യാക്കോബിന്റെ സഹോദരനായ യോഹന്നാൻ ഇവർക്ക് ഇടിമക്കളെന്നർത്ഥമുള്ള ബവനർഗോസ് എന്ന് പേരിട്ടു. അന്ത്രയോസ്, ഫിലിപ്പോസ്, ബെർത്തലോമായി, മത്തായി, തോമാസ്, അൽഫായുടെ മകനായി യാക്കോബ്, തദ്ദായി, കനാനിയനായി ഷിമോൻ, തന്നെ കാണിച്ചു കൊടുത്ത ഇസ്കൊരിയത്ത് യൂദ എന്നിവരെ തന്നെ. അവൻ വീട്ടിൽ വന്നു. അവർക്ക് ഭക്ഷണം കഴിപ്പാൻ പോലും വഹിയാതെ വണ്ണം പുരുഷാരം പിന്നെയും തിങ്ങിക്കൂടി വന്നു. അവൻ്റെ ചാർച്ചക്കാർ അത് കേട്ടു. അവന് ബുദ്ധിഭ്രമമുണ്ടെന്ന് പറഞ്ഞു അവനെ പിടിപ്പാൻ വന്നു.
ദൈവത്തിരുനാമത്തെ വീണ്ടും സ്തുതിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 3 എന്ന പുതിയ നിയമത്തിൽ നിന്ന് നാം വായിച്ചുവല്ലോ. അതിൻ്റെ 13 വാക്യം ഇപ്രകാരം പറയുന്നു. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അരികെ വന്നു. അതിൻ്റെ അടുത്ത വാക്യം 14-15 വാക്യങ്ങൾ. അവൻ തന്നോടുകൂടി ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ തുടക്കവും ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന വിധങ്ങളുമെല്ലാം മർക്കോസിൻ്റെ സുവിശേഷം 1 തന്നെ നാം വായിച്ച് മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് വായിച്ച 3
തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന പ്രത്യേക നിയമനം അഥവാ അധികാരങ്ങൾ നൽകുന്നത് നാം വായിക്കുന്നു. അതിനായി അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു, അവർ അവൻ്റെ അരികെ വന്നു എന്നെഴുതിയിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, യേശുവിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് തനിക്ക് ബോധിക്കുക എന്നുള്ളതാണ്. എല്ലാ കാലത്തും ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് തനിക്ക് ബോധിച്ചവരെ മാത്രമായിരുന്നു. പഴയ നിയമ പുസ്തകത്തിൽ പലയിടത്ത് നമുക്ക് ഇത് കാണുവാൻ കഴിയും. ദൈവം ഹാബേലിൻ്റെ യാഗത്തിൽ പ്രസാദിക്കുന്നു, കയീനെ തള്ളിക്കളയുന്നു. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നു. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുക്കുന്നു. വഞ്ചകനായ യാക്കൂബിനെ തൻ്റെ ജനമായി തിരഞ്ഞെടുക്കുന്നു. മോശയെ തൻ്റെ ജനത്തിന് നായകനായി ദൈവം തിരഞ്ഞെടുക്കുന്നു. ദാവീദിനെ തൻ്റെ സഹോദരന്മാരിൽ വ്യത്യസ്തനായി ഇസ്രായേലിൻ്റെ രാജാവാകുവാൻ തിരഞ്ഞെടുക്കുന്നു. ഇങ്ങനെ പല തിരഞ്ഞെടുപ്പുകൾ. ഈ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ദൈവത്തിൻ്റെ ഇച്ഛാശക്തി മാത്രമാണ് കാരണമായിരിക്കുന്നത്. ഇവർക്കൊക്കെ ദൈവം തിരഞ്ഞെടുത്തു എന്ന ഒരേ ഒരു ക്വാളിഫിക്കേഷൻ മാത്രമേ തങ്ങളെക്കുറിച്ച് പറയുവാനുള്ളൂ. ഇവിടെ ഇതാ, യേശു തനിക്ക് ബോധിച്ച ചിലരെ അടുക്കൽ വിളിച്ച് അവർക്ക് അപ്പോസ്തലന്മാർ എന്ന നിയമനം നൽകുന്നു. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്ന പോലെ അടുത്തിടപഴകുവാനും കർത്താവിൻ്റെ കൂടെ ഇരിക്കുവാനും പ്രസംഗിക്കുവാനും മാത്രമല്ല ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനുമുള്ള നിയമനമാണ് അവർക്ക് നൽകുന്നത്. അവരുടെ മുൻകാല പരിചയങ്ങൾ നോക്കിയാൽ നാലു പേർ വെറും മീൻപിടുത്തക്കാർ, ഒരാൾ സമൂഹം വെറുക്കുന്ന ചുങ്കക്കാരൻ, മറ്റൊരാൾ തീവ്രവാദ രാഷ്ട്രീയത്തിൽപ്പെട്ട ഭീകരൻ എന്ന പരിവേഷമുള്ളവൻ, വേറൊരുവൻ വെറും സംശയാലു. എന്നാൽ ഇവയൊന്നും കർത്താവിന് അവരെ തിരഞ്ഞെടുക്കുവാൻ തടസ്സമായില്ല. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ കുറഞ്ഞ പക്ഷം മൂന്ന് പേർക്ക് കർത്താവ് അവരുടെ പേര് തന്നെ മാറ്റിയിടുന്നതായി കാണുന്നു. ഒരു കുടുംബത്തിൽ ഓമന പേരിട്ട് അംഗങ്ങളെ വിളിക്കുന്നത് പോലെ വ്യക്തിപരമായി കൂടുതൽ അടുപ്പം കർത്താവുമായി ഉണ്ടാകുന്ന ഒരനുഭവമാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ അവൻ വീട്ടിൽ വന്നു. അവർക്ക് ഭക്ഷണം കഴിപ്പാൻ പോലും വയ്യാതെ വണ്ണം പുരുഷാരം പിന്നെയും തിങ്ങിക്കൂടി വന്നു. അപ്പോഴാണ് അവൻ്റെ ചാർച്ചക്കാർ അത് കേട്ടിട്ട് അവന് ബുദ്ധിഭ്രമം ഉണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിക്കുവാൻ ഒരുങ്ങുന്നത്. കാലാകാലങ്ങളിലായി കർത്താവിൻ്റെ വിളി കേട്ട് അവനെ അനുഗമിക്കുവാൻ ക്രിസ്തുവിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാകുവാൻ അവൻ നമുക്ക് ഭാഗ്യം തന്നു. അവന് നമ്മെ ബോധിച്ചു. തന്നോടുകൂടി ഇരിപ്പാൻ, തൻ്റെ സാക്ഷികളാകുവാൻ നമ്മെ തിരഞ്ഞെടുക്കും. മറ്റുള്ളവർക്ക് ഒരുപക്ഷെ അത് മനസ്സിലാവുകയില്ല. ക്രിസ്ത്യാനിത്വത്തെയും ആത്മീയതയെയും ഒക്കെ ഇന്നും ബുദ്ധിഭ്രമമായി കാണുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, അവൻ നമ്മെ പേർ ചൊല്ലി വിളിച്ചു, അവന് നമ്മെ ബോധിച്ചു. നാം അവൻ്റെ സ്വന്തമായി. നമുക്ക് സന്തോഷിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.